Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
സർവാത്മകത്വ അടുത്തു പറയുന്നു, അത് തന്നിലും ശ്രോതാവിലും വക്താവിലും ഏകരൂപത്തിലിരിക്കുന്നതാണ്. എന്നാലേ സർവാത്മകമാകത്തുള്ളൂ. ശ്രോതാവ് വക്താവ് എന്നുള്ള ഭേദത്തെ അത് ഇല്ലാതാക്കുന്നതാണ് അസാക്ഷിഭാവം. ശ്രോതാവ് വക്താവിൻ്റെ ഏകത്വത്തിൽ ബാക്കിയുള്ളതെല്ലാം സാക്ഷ്യമാണ്. എന്നുവെച്ചാൽ സാക്ഷിഭാസ്യമായി, എല്ലാം സാക്ഷിയുടെ ഭാസ്യമായി അത് പ്രകാശിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള സർവാത്മഭാവത്തെയാണ് ഇവിടെ ഗുരു ശിഷ്യനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സൈവ സ, അത് തന്നെയാണ്. ആ വക്താവ് തന്നെയാണ് ശ്രോതാവ്, അവിടെ ഭേദമില്ല. രണ്ടിടത്തും ഏകരൂപത്തിലിരിക്കുന്നു, സാക്ഷിരൂപത്തിലിരിക്കുന്നു, സർവത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് സർവാത്മകത്വം. അധ സർവാത്മനോ ജ്ഞാതോ ജ്ഞാത്രാന്തരാഭാവാത് വിദിത അവിദിത അന്യത്വം, വിദിതാത് അന്യത്വം. സർവാത്മന, അവിടെ ജ്ഞാതാവ് സാക്ഷി സർവസ്വരൂപമായിരിക്കുന്നു. സർവാത്മാവെന്ന് പറയുമ്പോൾ സർവസ്വരൂപമായിരിക്കുന്നു. അപ്പൊ തൻ്റെ സുഖം തൻ്റെ ദുഃഖം അതിൻ്റെ സാക്ഷിയായിട്ടല്ല, അതിൻ്റെ ജ്ഞാതാവായിട്ടല്ല, അതിനെ ഗ്രഹിക്കുന്നവനായിട്ടല്ല, അതിനെ പ്രകാശിപ്പിക്കുന്നവനായിട്ടല്ല. സർവദുഃഖത്തെയും സർവസുഖത്തെയും പ്രകാശിപ്പിക്കുന്നവനായിട്ട് സർവാത്മാവായിരിക്കുന്നു. അവിടെ ഞാൻ ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്നു, നീ നിന്റേതായ സർവത്തെയും പ്രകാശിപ്പിക്കുന്നു, അങ്ങനെയല്ല. ജ്ഞാതു ജ്ഞാത്രാന്തരാഭാവ, അവിടെ ജ്ഞാതാവിന് മറ്റൊരു ജ്ഞാതാവില്ല. ജ്ഞാതാവിന് പകരം വയ്ക്കാൻ വേറൊരു ജ്ഞാതാവില്ല, അനേക ജ്ഞാതാക്കളില്ല. ഏകനായിരിക്കുന്ന ഒരു സാക്ഷി മാത്രം സർവത്തെയും പ്രകാശിപ്പിക്കുന്നു, സർവദൃശ്യങ്ങളെയും പ്രകാശിപ്പിക്കുന്ന ഏകദൃക്, ഒരേ ഒരു ദൃക്. അതിനു പിന്നെ മറ്റൊരു ദൃക്കിന്റെ ആവശ്യമുണ്ട്. കണ്ണാടിയിൽ പ്രതിബിംബത്തിന് രണ്ടാമതൊരു കണ്ണാടിയുടെ ആവശ്യമില്ല, ഒന്ന് പര്യാപ്തമാണ്. അങ്ങനെ ഒന്നിനെ അത് അപേക്ഷിക്കുന്നില്ല എന്നുള്ളത് ആവശ്യമില്ല. നാനാ ദൃശ്യങ്ങൾക്ക് ഒരു ദൃക്ക് മതി, നാനാ പ്രതിബിംബങ്ങൾക്ക് ഒരു കണ്ണാടിയുടെ ആവശ്യമേ ഉള്ളൂ. ബിംബങ്ങളുടെ എണ്ണമനുസരിച്ച് കണ്ണാടിയുടെ എണ്ണം മാറ്റേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ട് അതങ്ങനെ സംഭവിക്കുന്നു? സർവത്തെയും പ്രതിഫലിപ്പിക്കുന്നതിനുള്ള സാമർത്ഥ്യം ആ ഒന്നിൻ്റെ ഇരിപ്പുണ്ട്, ഒരു കണ്ണാടി തന്നെയുണ്ട്. അതുപോലെ സർവാത്മാവായിരിക്കുന്ന ഈ ദൃക്കിന് സർവത്തെയും പ്രതിബിംബിക്കുന്നതിനുള്ള അസാമർഥ്യമുണ്ട്. അവന്റെ ശിഷ്യൻ ഇത് ശ്രവിച്ചിട്ട് ഇത് ഗുരുവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഗുരുവിന്റെ അനുഭൂതിയെ പ്രകടമാക്കുകയാണ്, അല്ലെങ്കിൽ ഗുരുവിന്റെ അനുഭവത്തെ വെളിപ്പെടുത്തുകയാണെന്ന് ധരിക്കാൻ പാടില്ല. മറിച്ച് ഈ ശിഷ്യൻ സ്വയം ഈ പറയുന്നത് എന്റെ ഒരു അനുഭവമാണ്, അങ്ങനെ ധരിക്കാനും പാടില്ല. ഈ ആത്മ അനുഭവം എന്ന് പറയുന്നത് അത് ആരുടെയും സ്വാർത്ഥതയല്ല. നമ്മൾ കരുതുന്നു അത് ഗുരുവിന്റെ ഒരു സ്വാർത്ഥതയാണ്, ഗുരുവിന്റെ പ്രത്യേകമായ എന്തോ ഒരു അവകാശമാണത്. അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ ശിഷ്യനും കരുതുന്നത് എന്റെ ഒരു അവകാശമാണ്. എന്റെ അവകാശം എന്ന് പറയുമ്പോൾ ഞാൻ ജ്ഞാനി, മറ്റുള്ളവൻ അജ്ഞാനി, അല്ലെങ്കിൽ ഗുരു ജ്ഞാനി ഞാൻ അജ്ഞാനി, ഇങ്ങനെ ധരിക്കും. ഇതെല്ലാം ദ്വൈതബോധമാണ്. ഇവിടെ ഗ്രഹിക്കേണ്ടതല്ല സർവാത്മഭാവമാണ്. അവിടെ അത്തരത്തിലുള്ളൊരു ഭേദമില്ല. അവിടെ ജ്ഞാനം എന്ന് പറയുന്ന ആരുടെയും സ്വന്തമോ സ്വാർത്ഥമായ ഒരു കാര്യമല്ല. സർവാത്മാവായി സർവസാക്ഷിയായിരിക്കുന്നതിൽ പിന്നെ ഇവിടെ അസ്വാർത്ഥത വരുന്നു. തന്റേതായ പ്രത്യേകിച്ച് അവകാശവാദങ്ങളൊന്നും അവിടെ ഇല്ല. അവിടെ മറ്റൊരു ജ്ഞാതാവില്ല എന്നർത്ഥം. ഗുരു എന്നുള്ള രൂപത്തിലോ ശിഷ്യൻ എന്നുള്ള രൂപത്തിലോ ജ്ഞാനി എന്നുള്ള രൂപത്തിലോ ഒരു ജ്ഞാതാവില്ല. അതൊക്കെ ജ്ഞാനം ഒരു സ്വാർത്ഥതയാണെന്ന് സങ്കല്പിക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത്. നമ്മൾ പറയുന്നത് രണ്ട് ജ്ഞാനികളുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ഒരു ജ്ഞാനി മറ്റൊരു ജ്ഞാനിയെ കണ്ടാൽ തിരിച്ചറിയും എന്ന് പറയും. അങ്ങനെ സംഭവിക്കാൻ അവസരമില്ല. എന്തുകൊണ്ട്? ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം സർവാത്മഭാവമാണ്. അപ്പൊ പിന്നെ രണ്ട് ജ്ഞാനികൾ എങ്ങനെ വരും? തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വേറൊരു ജ്ഞാനി. ഈ അറിവും തിരിച്ചറിവും ഒക്കെ ഇവിടെ അജ്ഞന്റെ തലത്തിലാണ്. അവന് തിരിച്ചറിയേണ്ട മനുഷ്യർ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെയുണ്ട്. ഇവിടെ തത്വബോധത്തിൽ മറ്റൊരു തിരിച്ചറിവുകളുമില്ല. സർവാത്മഭാവത്തിൽ ഇവിടെ ഡസം കണക്കിന് ജ്ഞാനികളൊന്നുമില്ല. ഇവിടെ ഒരാൾക്ക് പോയി വേറൊരാളെ തിരിച്ചറിയേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വിദ്യകളുണ്ടെങ്കിൽ മറ്റ് വിദ്വാൻമാരെ തിരിച്ചറിയാൻ പറ്റും. നമ്മളെപ്പോലെ വിദ്യകൾ കൈവശമുള്ളത് ഇവിടെ അങ്ങനെ ഒന്നില്ല. എന്തുകൊണ്ട്? ജ്ഞാതുഹു ജ്ഞാത്രാന്തര അഭാവാത്. അവിടെ ജ്ഞാനം സ്വാർത്ഥതയല്ല. ആരുടെയെങ്കിലും സ്വാർത്ഥതയെന്നോ കുത്തകയെന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ആ സർവാത്മഭാവത്തെ ഇങ്ങനെ വെളിപ്പെടുത്താൻ പറ്റും. എന്താണ്? വിദിതവും അവിദിതവുമായി ഉള്ളതിൽ നിന്നല്ല അന്യം. അതാണ് അഭാവാത് വിദിതാത് അന്യത്വം. സവേത്തി വേദ്യം നജ തസ്യാസ്തി വേത്ത ഇതിജ മന്ത്രവർണ. നിങ്ങളെന്താണ് ജ്ഞാനിയെ അറിയുന്നത്? ജ്ഞാനിയെ തിരിച്ചറിയും. ജ്ഞാനിയെ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പറയുന്നു, ശരി, ഞാൻ ജ്ഞാനിയെ തിരിച്ചറിയത്തില്ല, എന്റെ ഗുരു ജ്ഞാനിയാണ്, വേറൊരു ജ്ഞാനി കണ്ടാൽ തിരിച്ചറിയും എന്ന് പറയും. അത് സംഭവിക്കില്ല എന്ന് പറയുന്ന എന്തുകൊണ്ട്? സവേത്തി വേദ്യം തസ്യ അസ്ഥി വേത്ത. അവൻ സർവത്തെയും സർവവേദ്യവും സർവഭാസ്യവും അവനെ സംബന്ധിച്ച് ഭാനമാണ്. അതുകൊണ്ട് തന്നെ തസ്യ അസ്ഥി വേത്ത, അവനെ കാണുന്നവൻ വേറെയില്ല. അന്യമായിട്ടൊന്നും വേണ്ടേ? അല്ലാതെ എങ്ങനെയാ കാണുന്നത്? അപ്പൊ ഞാനീ കാണുന്ന ശിഷ്യനില്ല. എന്തുകൊണ്ട്? അവൻ സർവത്തെയും അറിയുന്നു. സവേത്തി വേദ്യം സർവം എന്ന് വെച്ചാൽ സർവവും അവനിൽ ഭാസ്യമായിരിക്കുന്നു. അവൻ സർവസാക്ഷിയായിരിക്കുന്നു. അവൻ സർവദൃക്കായിരിക്കുന്നു. അവൻ സർവാന്തരനായിരിക്കുന്നു. പിന്നെ തസ്യ വേത്ത എന്നുവെച്ചാ അവനെ അറിയുന്ന പിന്നെ ആരാ ഉള്ളത്? അവനെ അറിയാൻ മറ്റൊരാളുണ്ടോ? സർവാന്തരനായിരിക്കുന്ന ഒരുവനെ എങ്ങനെ അറിയും? മറ്റൊരാൾക്ക് അറിയാൻ പറ്റും? രണ്ടാമതൊന്നും അവിടെ ഇല്ലല്ലോ. അല്ല, എന്നാലും ഞാൻ അറിയുന്നുണ്ട് ജ്ഞാനി എന്ന് പറഞ്ഞാൽ അതാണ് ബ്രഹ്മം. അറിവ് ശരിയായ അറിവല്ല. അങ്ങനെ ശരിയല്ലാത്ത ഒരുപാട് അറിവുകൾ നമുക്കുണ്ട്. അത് ജ്ഞാനിയെ സംബന്ധിച്ച് മാത്രമല്ല, ജ്ഞാനിയെ സംബന്ധിച്ചും ജ്ഞാനത്തെ സംബന്ധിച്ചും അജ്ഞാനത്തെ സംബന്ധിച്ചും നമുക്ക് ഒരുപാട് അബദ്ധ അറിവുകളുണ്ട്. അതിവിടെ പറഞ്ഞിട്ട് വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല. ഇവിടെ പറയുന്ന എന്താണ്? സവേത്തി വേദ്യം, സർവവും അവന് ഭാസ്യമായിരിക്കുന്നു. അവന്റെ മുകളിൽ അല്ലെങ്കിൽ അവന്റെ താഴെ അവനെ അറിയുന്നവൻ അങ്ങനെ ഒന്നില്ല. ജ്ഞാനിയുമില്ല, അജ്ഞാനിയുമില്ല. പിന്നിലൊരു ആത്മാവില്ല, അതിന്റെ പിന്നിലൊരു പരമാത്മാവില്ല, അങ്ങനെയൊന്നുമില്ല. തുടക്കവും കൊടുക്കുകയും എല്ലാം അതാണ്. എന്തുകൊണ്ട്? അത് വിദിതവും അവിദിതവുമായിട്ടുള്ള സർവത്തിൽ നിന്ന് അന്യമാണ്. അവന് സ്വാർത്ഥമായി സ്വന്തമായിട്ട് പ്രത്യേകിച്ചൊരു ജ്ഞാനമൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. സൂര്യൻ അതിൻ്റെതായ ഒരു പ്രകാശത്തെ കൈവശം വച്ചിട്ടില്ല. എന്തുകൊണ്ട്? സ്വയം പ്രകാശ സ്വരൂപമാണ്. അതുകൊണ്ട് തനിക്ക് തൻ്റെതായിട്ട് കുറച്ച് പ്രകാശം ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ തൻ്റെ കയ്യിൽ പ്രകാശം വച്ചിട്ടില്ല. അതിൻ്റെ പ്രകാശം സർവവ്യാപകമാണ്. അത് തന്നെയാണ് ഭൂമിയിലും ചന്ദ്രനും എല്ലാം പ്രകാശിക്കുന്നത്. പിന്നെ അതിനെന്തിന് സ്വന്തമായൊരു പ്രകാശം വയ്ക്കണം? അപ്പം ജ്ഞാനിക്ക് തൻ്റെതായ ഒരു ജ്ഞാനം കൈവശം വയ്ക്കുക. അത് അജ്ഞന്റെ മിഥ്യാധാരണകളാണ്. ഇതിജമന്ത്രവർണ ഇക്കാര്യങ്ങളെല്ലാം ശ്രുതി പറയുന്നു. വിജ്ഞാതാരം അരേക്കേന വിജാനീയ സർവവിജ്ഞാതാവായിരിക്കുന്നവനെ, സർവസാക്ഷിയായിരിക്കുന്നവനെ കേന വിജാനീയ, അവനെ പിന്നെ അറിയുന്നതാര്? അവിടെ പറയും, നീ അറിയുന്നത് അല്പം, ക്ഷുദ്രം, മർത്യം, അതിനാണ് നീ അറിയുന്നത്. അങ്ങനെ നിനക്കറിയാൻ ഒരുപാടുണ്ട്. ഈ പ്രപഞ്ചം സർവവും നീ അറിയുന്നുണ്ട്. പക്ഷെ സർവവിജ്ഞാതാവിനെ, സർവവിജ്ഞാതാരമായിരിക്കുന്നു ആത്മസ്വരൂപത്തെ, ആത്മസ്വരൂപമായി തന്നെ ഇരിക്കുന്ന ആ ജ്ഞാനിയെ, യേശ സർവജ്ഞ, നമ്മൾ മാണ്ഡവ്യത്തിൽ ചർച്ച ചെയ്താണ്, ആ സർവജ്ഞനായിരിക്കുന്നവനെ കേന വിജാനിയ, വേറെ ആർക്കറിയാൻ പറ്റും? സർവവും അവന്റെ ഭാസ്യമായിരിക്കെ, സർവവും അവന്റെ ഭാനത്തിൽ പ്രകാശിക്കെ, പിന്നെ ആർക്കറിയാൻ പറ്റും? ഇതി വാചസനെ ഇതും സുഷുതിയെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ പറയുന്ന അവനവിടെ സർവസാക്ഷിയായി സർവദൃക്കായിരിക്കുന്നു. അതവിടെ കൂടുതൽ സ്പഷ്ടമായോണ്ട് പറഞ്ഞിട്ട്, അവൻ അവിടെ മാത്രമല്ല സ്വപ്നത്തിനും ജാഗ്രതത്തിനും എല്ലാം അവൻ സർവാന്തരനായി സർവത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, അവനെ പ്രകാശിപ്പിക്കാൻ മറ്റൊന്നുമില്ല. അഭിച വ്യക്തമേവ വിദിതം തസ്മാത് അന്യത് ഇത്യഭിപ്രായ. മാത്രമല്ല വിദിതം വ്യക്തമാണ്. വിദിതം എന്ന് പറയുന്നത് വ്യക്തമാണ്. നമുക്ക് വിദിതം എന്ന ഏതിനെ കുറിച്ച് പറയാൻ പറ്റുമോ? ജാഗ്രത സ്വപ്നങ്ങളെ കുറിച്ച് മാത്രമേ നമുക്ക് വിദിതം എന്ന് പറയാൻ പറ്റൂ. ജാഗ്രതയിൽ ഒരുപാട് അറിയുന്നുണ്ട്, ധാരാളം അറിവ് നമ്മൾ ആർജിക്കുന്നുണ്ട്, ആത്മീയമായും ഭൗതികമായും. ഇത് സർവവും വിദിതമാണ്, വ്യക്തവുമാണ്. വ്യക്തം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അറിവിന് വിഷയമാകുന്നു. അറിവിന് വിഷയമാകുന്നത് രണ്ടു തരത്തിലാണ്. ഒന്ന് ജ്ഞാതമായി, അല്ലെങ്കിൽ അജ്ഞാതമായി. രണ്ടു തരത്തിൽ. അജ്ഞാതമായി നമുക്ക് നമ്മുടെ മുമ്പിൽ വിഷയങ്ങളുണ്ട്. ഒരേസമയം ജ്ഞാതമായും അജ്ഞാതമായും ഇരിക്കുന്നു. പരമാണുവിനെ കുറിച്ച് പറഞ്ഞാൽ അതെനിക്ക് ജ്ഞാതമാണെന്ന് പറയാം, കാരണം ഞാൻ കേട്ടു പരമാണു അതിൻ്റെ സ്വരൂപം ഇന്നതാണ്. അതേസമയം അത് എനിക്ക് പ്രത്യക്ഷമാകുന്നതിന് അതുകൊണ്ട് അത് അജ്ഞാതമായും ഇരിക്കുന്നു. അപ്പൊ ജ്ഞാതമായും അജ്ഞാതമായും, അറിഞ്ഞും അറിയാതെയും നമുക്ക് വിദിതമായിരിക്കുന്നു. പറഞ്ഞല്ലോ, അറിവില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, അറിയുന്നില്ല, അറിവില്ല, അറിയും ഇല്ലായ്മ എന്നൊക്കെ പറയുന്നത് അറിവ് പ്രകാശിപ്പിക്കുന്ന ഒന്നാണ്. അതിനാണ് നമ്മൾ അജ്ഞാതം എന്ന് പറയുന്നത്. അത് എല്ലാം വ്യക്തത്തിൽപ്പെടുന്നതാണ്. ഇവിടെ അവ്യക്തം എന്ന് പറയുന്നത് പറഞ്ഞത് അവ്യാവൃതം, അറിവിലും അറിയാത്തതിനും അപ്പുറം നിൽക്കുന്നതാണ്. അതിനും അപ്പുറം നിൽക്കുന്നു സർവസാക്ഷി. അപ്പം നമ്മൾ അറിയുന്നതും അറിയാത്തതും, സർവത്തെയും നമുക്ക് വ്യക്തമെന്ന് പറയാം. അറിയുന്നത് മാത്രമാണ്, അറിയില്ല എന്നറിയുന്നത്. ഞാൻ അജ്ഞനാണെന്ന് ഏതിനെ കുറിച്ച് പറയുന്നു? അത് ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് ഏതിനെയാണോ നമ്മൾ സ്മരിക്കുന്ന അതും എല്ലാം വ്യക്തമാണ്. എന്തുകൊണ്ട്? ആ അറിവും അറിവില്ലായ്മയും ഒരേ സാക്ഷിയിൽ പ്രകാശിക്കുന്നു. രണ്ടും ഒരു സാക്ഷിക്ക് മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ ആ രണ്ടിനും അപ്പുറം വ്യക്തമേവ വിദിതം തസ്മാതന്യ അതിനന്യമായിരിക്കുന്നത്, അതിൽ നിന്നുള്ള അന്യത്വം അതെവിടേക്കാണ് പോകുന്നത്? ബാഹ്യമായ രണ്ട് വസ്തുക്കൾ നമ്മുടെ മുമ്പിലിരിക്കുന്നു, മേശയും പുസ്തകവും. മേശയിൽ നിന്ന് അന്യമാണ് പുസ്തകം, പുസ്തകത്തിൽ നിന്ന് അന്യമാണ് മേശ. അത് രണ്ടും തമ്മിലുള്ള ആ പൃഥക്ഭാവം, വേർതിരിവ്, അത് വ്യക്തമാണ്. അങ്ങനെ ഈ നമ്മുടെ ചുറ്റുപാടിനുമുള്ള സർവത്തിനുമുള്ള വേർതിരിവ് വ്യക്തമാണ്. അതിനിവിടെ രണ്ടാക്കി ചുരുക്കുകയാണ്, ഒന്നറിവ് മറ്റൊന്നറിവില്ലായ്മ. അതിനുള്ള പൃഥക്ഭാവം വ്യക്തമാണ്. ഇന്നതിന്നതിനെ കുറിച്ചൊക്കെയുള്ള അറിവ്, ഇന്ന ഇന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ. ഇനി അറിയേണ്ടതെല്ലാം നമ്മൾ അറിവില്ലായ്മപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ അറിയുമായി, ഒരുപാട് ഉപനിഷത്തുകൾ നമ്മൾ അറിഞ്ഞെന്ന് വരും. അതെല്ലാം ഇപ്പോൾ അറിവില്ലായ്മപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഈ അറിവും അറിവില്ലായ്മയും തമ്മിലുള്ള പൃഥക്ഭാവം വ്യക്തമാണ്. അതുപോലെ ഇതിന്റെ രണ്ടിനെയും കൂടെ ഒരുമിപ്പിക്കുകയാണ് ഇവിടെ, വിദിതം അവിദിതം. അതിൽ വിദിതമായത് രണ്ടും അതിനെ ഒരുമിപ്പിച്ചു, അറിവും അറിവില്ലായ്മയും. അതിൽ നിന്ന് പൃഥക് ഭാവം, അതും അതുപോലെ വ്യക്തമാണ്. അതെന്താണ്? ഈ അറിവിനെയും അറിവില്ലായ്മയും പ്രകാശിപ്പിക്കുന്ന സർവസാക്ഷി. ഇനി അറിയുമെന്നോ അറിയാൻ പാടില്ലെന്നോ എന്ന് പറയാൻ വയ്യാത്ത അവ്യാകൃതത്തെയും പ്രകാശിപ്പിക്കുന്നു ആ ഒരവസ്ഥ. നമ്മൾ പറയാറുണ്ടല്ലോ, ഒന്നും മിണ്ടാൻ വയ്യ, ഒന്നും ചിന്തിക്കാൻ വയ്യ, ഒന്നും സങ്കല്പിക്കാൻ വയ്യ, അവ്യാകൃതമായ അവസ്ഥ. അതിൽ നിന്നുള്ള ആ പൃഥക്ഭാവം വേർതിരിയുന്നു. അതെവിടേക്ക് വരും? അത് ബാഹ്യമായിട്ടല്ല, അത് അന്യമായിട്ടല്ല, അത് തന്നിലേക്ക് തന്നെ വരും, സ്വസ്വരൂപത്തിലേക്ക് വരും. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം അതാണ്, സ്വസ്വരൂപത്തിലേക്ക് തന്നെ ഒരുവനെ അന്തർമുഖമാക്കുക. ഈ വിദിതത്തിൽ നിന്നും അന്യമാകുമ്പോൾ അത് തന്നിലേക്ക് വരും, അവിദിതത്തിൽ നിന്നും അന്യമാക്കിയാൽ തന്നിലേക്ക് വരും. ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ നിന്നും അന്യമാക്കിയാൽ അത് തന്നിലേക്ക് വരും. അങ്ങനെ അന്തർമുഖമായി തന്റെ സ്വരൂപത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടി, അതിനുവേണ്ടി പറയുകയാണ്. തസ്മാതന്യത്, അതിൽ നിന്നും അന്യമായിരിക്കുന്ന സ്വസ്വരൂപം, അത് വിശദീകരിക്കുന്നു. യത് വിദിതം വ്യക്തം തത് അന്യവിഷയ ത്വത് അല്പം സവിരോധം തതോ അനിത്യം അതേവ അനേകത്വ അശുദ്ധം അതേവ തദ്വിലക്ഷണം ബ്രഹ്മേതി സിദ്ധം. വിദഗ്ധത്തെക്കുറിച്ച് പറയുന്നത് എളുപ്പമാണ്, അതുകൊണ്ട് അത് പറയും. ആ വിദഗ്ധത്തെക്കുറിച്ച് പറയാൻ എളുപ്പമല്ല. കാരണം എന്തുകൊണ്ട്? അത് അറിയുന്നതുമല്ല, അറിയപ്പെടാത്തതുമല്ല. ഉറക്കത്തെക്കുറിച്ച് വിശദീകരിക്കാൻ എളുപ്പമല്ലെന്നല്ല, അസാധ്യമാണ്. അറിയുന്നൊന്നും അറിയുന്നില്ലെന്ന് പറയാൻ വയ്യ. ഒരു കർണങ്ങളും അവിടെ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല, എല്ലാം ഉറങ്ങിയിരിക്കുന്നു. എന്ത് പറയാൻ പറ്റും? അറിയുന്നു എന്ന് പറയാൻ പറ്റും, അറിയില്ല എന്ന് പറയാൻ പറ്റും, രണ്ടും വയ്യ. പക്ഷെ വിദിതം അങ്ങനെയല്ല, അത് വ്യക്തമാണ്. എങ്ങനെയത് വ്യക്തമായിരിക്കുന്നു? ഒന്നുകിൽ അറിയുന്നതായിട്ട്, അല്ലെങ്കിൽ അറിയപ്പെടാത്തതായിട്ട് വ്യക്തമായിരിക്കുന്നു. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഒരുപാട് രഹസ്യങ്ങളിനെ വെളിപ്പെടാറുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊന്നറിയാൻ എന്താണ്? ഒന്ന് സ്പഷ്ടമാണ്, ഇനിയും അറിയേണ്ടതായി പലതുമുണ്ട്. അതെന്താണ് വ്യക്തമായിരിക്കുന്നത്? അറിയപ്പെടേണ്ടതാ എന്ന് വെച്ചാൽ തൽക്കാലം അത് അറിവില്ലായ്മയായി വ്യക്തമാണ്. അറിവിന്റെ കാര്യം വിട്ട് പറയാനുമില്ല, അത് വ്യക്തമാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. അതാണ് ഈ വിദിതം വ്യക്തം. അതെല്ലാം വിദിതമായി, അതെല്ലാം വ്യക്തവുമായി. അറിവായിട്ടോ അറിവില്ലായ്മയായിട്ടോ വ്യക്തം. എന്തുകൊണ്ട് തത് അന്യവിഷയത്വ? ഈ ചർച്ച ചെയ്യുന്ന മുഴുവൻ സ്വസ്വരൂപത്തിൽ നിന്ന് ഭ്രംശിച്ചിട്ടാണ്. സ്വസ്വരൂപത്തിൽ നിന്നും വേറിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അന്യമാണ്, എന്തെന്ന് അന്യം? തന്നിൽ നിന്ന് അന്യമാണ്. തന്നിൽ നിന്ന് അന്യമായ അറിവിനെ കുറിച്ചും അറിവില്ലായ്മയെക്കുറിച്ചും തന്നിൽ നിന്ന് അന്യമായിരിക്കുന്ന കരണങ്ങൾ ഉപയോഗിച്ച് മനസ്സുപയോഗിച്ച് ചർച്ച ചെയ്യുന്നു. ഇതെല്ലാം അന്യമാണ് ബോധ്യപ്പെടുന്നു. തദന്യ വിഷയത്വ, അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് അല്പമാണ്, തുച്ഛമാണ്. തന്നിൽ നിന്ന് അന്യമായിരിക്കുന്നതെല്ലാം തുച്ഛമാണ്. എങ്ങനെ? അതങ്ങനെ തുച്ഛമായി. പ്രപഞ്ചം വളരെ ബൃഹത്തല്ലേ എന്ന് ചോദിച്ചാൽ ഇത് തുച്ഛമാണ്. എന്ത്? തന്നെ അപേക്ഷിച്ച് തുച്ഛമാണ്. തന്റെ നിലനിൽപ്പ്, തന്റെ വാസ്തവത്തിലുള്ള നിലനിൽപ്പ് ഇതിന്റെ നിലനിൽപ്പിനെ ഭഞ്ജിക്കുന്നു. അതെങ്ങനെ തുച്ഛമായി പോകുന്നു? സ്വപ്നത്തിലേക്ക്. അവിടെ ഇതല്ല, ഈ തുച്ഛമായി അവിടെ. എത്രയും വിപുലമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും പ്രപഞ്ചം അവിടെ ഒന്നും അല്ലാത്തതായിത്തീരും. അതാണ് പറഞ്ഞത് അല്പമാണ്. സുഷുപ്തിയിൽ പോയാലോ? അവിടെയും അങ്ങനെയല്ല. അവിടെ ഇത് തുച്ഛമായിത്തീരുന്നു, അല്പമായിത്തീരുന്നു. സവിരോധം, വിരോധത്തോടു കൂടിയതാണ്. വിരോധം എന്ന് പറയുന്നത് എന്താണ്? പ്രകാശവും ഇരുട്ടും വിരോധമുള്ളതാണ്. വിരോധത്തിന്റെ ഫലം എന്താണ്? നാശം. മനുഷ്യരിലും അങ്ങനെയാണല്ലോ. വിരോധം വന്നാൽ നശിക്കും, ഒന്നും നശിക്കും, ഒന്നവശേഷിക്കും. ഇവിടെയും അതുപോലെ. ഇത് സവിരോധത്തോടു കൂടിയതാണെന്ന് വെച്ചാൽ ഇതിന് വിരോധമായിട്ടൊന്നുമില്ല. എന്താണോ ഇതിനെ നിലനിർത്തുന്നത്, അത് തന്നെ ഇതിനെ ബാധിക്കുകയും ചെയ്യുന്നു. അത് തന്നെ ഇതിനെ ഇല്ല എന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ വ്യക്തത്തെ എന്താണ് നിലനിർത്തുന്നത്? ഈ സ്വസ്വരൂപം തന്നെ. ഇതിന്റെ പ്രകാശത്തിലല്ലേ ഇതിനെ നിലനിർത്തുള്ളൂ. ഇതിന്റെ പ്രകാശമല്ലാതെ, ഇതിന്റെ സത്തയല്ലാതെ, ഇതിന്റെ ഉണ്മയല്ലാതെ, ഇതിന്റെ അസ്തിത്വത്തിന് വേറൊന്നുമില്ല. തന്നെ ആശ്രയിച്ച് തന്നെ ഇത് നിലനിർത്തുകയും അതിന് സ്വന്തമായ നിലനിൽപ്പില്ലാത്തതുകൊണ്ട് ഇത് തന്നെ അതിന് വിരോധമായിരിക്കുകയും ചെയ്യുന്നു, അതിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അത് തമ്മിലുള്ള വിരോധം പറയാൻ. സവിരോധം തതോ അനിത്യം, അതുകൊണ്ട് ഇത് അനിത്യമാണ്. വ്യക്തമായിരിക്കുന്നതെല്ലാം അനിത്യമാണ്. അറിവ് നശിക്കുന്നു, അറിവില്ലായ്മയും നശിക്കുന്നു. വ്യാവഹാരികമായി നമുക്കത് അനുഭവപ്പെടുന്നു. ഏതെങ്കിലും ഒരു അറിവ് സ്ഥായിരിക്കുന്നുമില്ല, അറിവ് മാറിക്കൊണ്ടേയിരിക്കുന്നു, ക്ഷണപരിണാമിയാണ്. ഈ നിമിഷത്തിൽ അറിവില്ല, അടുത്ത നിമിഷമുണ്ട്. ഈ നിമിഷത്തിൽ അറിവില്ലായ്മ, അടുത്ത നിമിഷമില്ല. രണ്ടും ഒരുപോലെ അനിത്യമാണ്. അത് വ്യവഹാരത്തിൽ എങ്ങനെയാണോ അനിത്യമായിരിക്കുന്നത് പോലെ പരമാർത്ഥത്തിൽ ഇതെല്ലാം വിട്ടുപോകുമ്പോൾ, സ്വപ്നത്തിലേക്കോ സുഷുപ്തിയിലേക്കോ ആണ് ഇത് വിട്ടുപോകുന്നത്, അവിടെ ഇതെല്ലാം അനിത്യമായി തീരുന്നു. ഇതിന്റെ നിലനിൽപ്പിനെ കുറിച്ച് നമുക്കവിടെ ചർച്ച ചെയ്യാൻ സാധ്യമല്ല. അവിടെ ആകെ നമുക്ക് പിന്നെ ബോധ്യപ്പെടുത്തുന്ന എന്താണിത്? കേവലം ഒരു ഭാനം മാത്രം, കേവലം ഒരു പ്രതീതി മാത്രം. അതുകൊണ്ട് ഇത് അനിത്യമാണ്. അതേവ അനേകത്വ അശുദ്ധം. ഏകം ശുദ്ധം, അനേകം അശുദ്ധം. ഇവിടെ ശുദ്ധം എന്ന് പറയുന്നത് എന്താണോ? പ്രകാശസ്വരൂപം, കേവല ജ്ഞാനസ്വരൂപം, അതാണ് ശുദ്ധം. ഇത് അശുദ്ധമാണ്. എന്താണോ ഇവിടെ രണ്ടുമുണ്ട്, ജ്ഞാനം അജ്ഞാനത്തോട് ചേർന്നിരിക്കുന്നു, അജ്ഞാനം ജ്ഞാനത്തോട് ചേർന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ, സൂര്യൻ കേവലം പ്രകാശസ്വരൂപനായിരിക്കുന്നു, ഇവിടെയാണെങ്കിലും അത് നെഴലും വെളിച്ചവുമായിരിക്കുന്നു. ഇവിടെ നമുക്ക് നെഴല് കൂടാതെ വെളിച്ചം കിട്ടത്തില്ല, ഉപാധികളുണ്ട്. വെളിച്ചം കൂടാതെ നമുക്ക് നെഴലും കിട്ടത്തില്ല, ഇതശുദ്ധമാണ്. വെളിച്ചത്തോട് ഇരുൾ കലർന്നു കഴിഞ്ഞാൽ അത് അശുദ്ധമായി. ഇരുളിനോട് വെളിച്ചം കലർന്നാലും അത് അശുദ്ധമായി. ഇത് അനേകമാണ്, അതുകൊണ്ട് അശുദ്ധമായിരിക്കുന്നു. ആ നാനാത്വം എങ്ങനെ അറിവായും അറിവില്ലായ്മയായും? അതാണല്ലോ നേരത്തെ വിദിതമെന്ന് പറഞ്ഞത്. ഇത് അശുദ്ധമായിരിക്കുന്നു, ഇതിന് നേരെ വിലക്ഷണമായിരിക്കുന്നു, വ്യത്യസ്തമായ സ്വരൂപത്തോടുകൂടിയിരിക്കുന്നു. അതാണ് പറയുന്നത് അദേവ തദ്വിലക്ഷണം, വ്യത്യസ്തമായ സ്വരൂപത്തോടുകൂടിയിരിക്കുന്നു, കേവലം പ്രകാശസ്വരൂപത്തിലിരിക്കുന്നു. അതുകൊണ്ടാണ് അതിന് ശുദ്ധമെന്ന് പറയുന്നത്. ഇരുളും വെളിച്ചവും കലർന്ന ഒന്നവിടെയില്ല, കേവലം പ്രകാശരൂപത്തിലിരിക്കുന്നു, സർവസാക്ഷിയായിരിക്കുന്നു. ആ സർവസാക്ഷിയുടെ ഭാനങ്ങളായി ഈ വ്യക്തം സർവം നിലനിൽക്കുന്നു. ബ്രഹ്മേതി സിദ്ധം, അത് ഇവിടാചാര്യൻ ശിഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. നിന്റെ വ്യക്താനുഭവം, ആ വ്യക്താനുഭവത്തിൽ നിന്നും വിലക്ഷണമായിരിക്കുന്ന ആ അനുഭവം, അനുഭവസ്വരൂപം, അത് തന്നെയാണ് ബ്രഹ്മം. അതിനെയാണ് നീ അന്വേഷിക്കുന്നത്, അതാണ് പരമാർത്ഥം എന്ന് ബോധ്യപ്പെടുത്തിക്കൊള്ളുകയാണ്. അന്യദേവ തദ്വിദിതാത് അധോ അവിദിതാദധി ഇതി ശുശ്രുമ പൂർവേഷാം ഏനസ്തദ് വ്യാജചക്ഷിരേ.